السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ, ബുധനാഴ്ചകളിലായി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അതിൽ മൂന്ന് ഹദീസുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇൻഷാ അള്ളാഹ് അർബഊന നവവിയിലെ നാലാമത്തെ ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് പോലെ, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതെപ്പോഴും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപകാരപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നു, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, പരസ്പരം എപ്പോഴും സത്യവും സബറും അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്ന ആൾക്കാരാണ് മുഅ്മിനീങ്ങൾ. അത് മുഅ്മിനീങ്ങളുടെ ഒരു സിഫത്തായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കിതാബ് നമ്മൾ പഠിക്കുന്നതിന് ഉദ്ദേശം കേവലം അർബഊന നവവിയെ പഠിച്ചു എന്ന വീരവാദം മുഴക്കുവാനോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കിതാബ് പഠിപ്പിച്ചു തീർത്തു എന്ന് പറയാനോ ഒന്നുമല്ല. മറിച്ച്, ഞാനും നിങ്ങളും ഈ കിതാബ് വായിക്കുന്നതും പഠിക്കുന്നതും എന്തിനാണ്? നമ്മുടെ ഇസ്ലാഹിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ വചനങ്ങൾ കേട്ടിട്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിക്കാൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ ജീവിതത്തിൽ ധാരാളം പറഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുമായിട്ട് കൂടുതൽ അടുക്കാൻ, ഇങ്ങനെ ഇബാദത്തായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അതല്ലാതെ കേവലം ഒരു കിതാബ് തീർക്കുക എന്നുള്ളതല്ല ഒരു കിതാബ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം. അങ്ങനെയായാൽ ഒരു പക്ഷേ അത് പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾക്ക് റബ്ബിന്റെ മുമ്പിൽ ഒരു ഉപകാരവും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ ഹദീസ് ആദ്യമായിട്ട് നമ്മൾക്ക് വായിക്കാം. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, അർബഊന നവവിയിലെ നാലാമത്തെ ഹദീസ്. عن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله عليه الصلاة والسلام وهو الصادق المصدوق إن أحدكم يجمع خلقه في بطن أمه 40 يوما ثم يكون علقة مثل ذلك ثم يكون ملغة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح ويؤمر بأربع كلمات بكتب رزقه وأجله وعمله وشقي أو سعيد فوالله الذي لا إله غيره إن أحدكم ليعمل بعمل أهل الجنة حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخلها وإن أحدكم ليعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل اهل الجنه فيدخلها رواه البخاري ومسلم رحمهم الله. ഇതാണ് അർബഊന നവവിയിലെ നാലാമത്തെ ഹദീസ്. അൽ അർബഊന നവവിയിലെ നാലാമത്തെ ഹദീസ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദർസ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ്, അർബഊന നവവിയുടെ ദർസുകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറെ മഹത്വം നൽകേണ്ട ഒരു വിഭാഗമാണ് സഹാബികൾ. സഹാബികളോടുള്ള സ്നേഹം എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അവരെ വെറുക്കുന്നത് മുനാഫിഖീങ്ങളോ കാഫിറീങ്ങളോ മാത്രമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സഹാബിയെ വെറുക്കാനോ കുറ്റപ്പെടുത്താനോ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും, അല്ലെങ്കിൽ ഞാൻ പല ക്ലാസ്സുകളിലായിട്ട് പറയാറുണ്ട്, സഹാബികളെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ മാറ്റം ഉണ്ടാക്കും. അള്ളാഹു പറയുന്നത് പോലെ, ഉലായിക അല്ലദീന ഹദാഹുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് നൽകിയ വിഭാഗമാണ് സഹാബികൾ. ഫബിഹുദാഹു മുഖ്തദി, അവരുടെ സന്മാർഗം നമ്മൾ പിൻപറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്ത ഒരു മുസ്ലിം ഒരു പക്ഷേ ഇന്ന് ലോകത്തുണ്ടാവില്ല. അത്രയും അധികം മഹത്വമുള്ള ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്താണ് അദ്ദേഹത്തിന്റെ കുന്നിയത്ത്? അബു അബ്ദുർ റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ കുന്നിയത്ത്, അബു അബ്ദുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ നാമം അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അൽ ഹുദലി അൽ മക്കി അൽ ബദ്രി. ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് അബു അബ്ദുർ റഹ്മാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് അൽ ഹുദലി അൽ മക്കി അൽ ബദ്രി എന്നാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പൂർണ്ണ പേര്. അൽ ബദ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർക്ക് പ്രത്യേകം സ്ഥാനമുണ്ട്, അവർക്ക് പ്രത്യേകം മഹത്വമുണ്ട്. ബാക്കിയുള്ള സഹാബികൾ അവർക്ക് ധാരാളം മഹത്വം നൽകിയിരുന്നു. അതൊക്കെ നമ്മൾക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചില റിവായത്തുകൾ അനുസരിച്ച് ആറാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ ദഅവത്ത് കൊണ്ടുവന്നതിന് ശേഷം ആറാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ നേരിട്ട പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നേരിടേണ്ടി അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം ഇസ്ലാമിന്റെ പ്രാരംഭത്തിൽ മറ്റു ചിലർ നേരിട്ടതുപോലെ അദ്ദേഹവും ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം ഹബ്ഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ആദ്യ കാലഘട്ടത്തിൽ ഹബ്ഷയിലേക്ക് ഹിജറ പോയ ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയും പിന്നെ മദീനയിലേക്ക് അദ്ദേഹം ഹിജറ പോവുകയും ചെയ്തു. അപ്പോൾ രണ്ട് ഹിജറ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, ഹബ്ഷയിലേക്കും പിന്നെ മദീനയിലേക്കും. ധാരാളം മഹത്വം അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ വിഷയത്തിൽ വളരെയധികം ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധം മുതൽ എല്ലാ യുദ്ധങ്ങളിലും, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തതായി നമ്മൾക്ക് ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമ് വളരെ അധികം അറിയപ്പെട്ട കാര്യമായിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ അധികം ഇൽമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ പറയുന്നത് കാന മഅദൂദൻ ഫി അദ്കിയാഇൽ ഉലമ, സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ബുദ്ധിയുള്ള സഹാബികളിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിയുള്ള പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത്രയും അധികം ബുദ്ധി കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദീനിന്റെ വിഷയത്തിലുള്ള കഴിവും കാര്യങ്ങളും മനസ്സിലാക്കാൻ ധാരാളം ചരിത്ര സംഭവങ്ങൾ, ധാരാളം അദ്ദേഹത്തിന്റെ ഫത്വകൾ, അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ വലിയൊരു മേഖലയിൽ മുറുകെ പിടിച്ച് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ച് ഖിദ്മത്തുകൾ ധാരാളമായിട്ട് പ്രവാചകന് ചെയ്തു കൊടുത്തൊരു സഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ ഖിദ്മത്ത് ചെയ്തിരുന്നു എന്നതിനും അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിനും തെളിവായിക്കൊണ്ട് നമുക്കൊരു സംഭവം കാണാം. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. ഖൈസമത്ത് ബിൻ അബി സബറ റഹിമഹുല്ലാ ഒരു ദിവസം മദീനയിലേക്ക് വന്നു. ഖൈസമത്ത് ബിൻ അബി സബറ റഹിമഹുല്ലാ ഒരു ദിവസം മദീനയിലേക്ക് വന്നു. അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം പറയാണ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്തു. ഫസഅൽതുല്ലാഹ അൻ യുയസ്സിറ ലി ജലീസൻ സ്വാലിഹ. മദീനയിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? നമ്മളിൽ പല ആൾക്കാരും എന്താ പ്രാർത്ഥിക്കാറ്? ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹുവേ അവിടെ ബുദ്ധിമുട്ടിക്കല്ലേ, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാവല്ലേ, എനിക്കവിടെ തിന്നാൻ നല്ല ഫുഡ് തരണേ, താമസിക്കാൻ ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാനുള്ള തോഫീഖ് നൽകണേ. ഇതൊന്നും പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല പ്രിയപ്പെട്ടവരെ. ഖൈസമ റഹിമുള്ള ദുആ ചെയ്ത് എന്താ? ഫസഅൽതുല്ലാഹ അൻ യുയസ്സിറ ലി ജലീസൻ സ്വാലിഹ. എനിക്ക് സ്വാലിഹായ ഒരു വ്യക്തിയുടെ മുസാഹബത്ത്, ഒരു സ്വാലിഹായ വ്യക്തിയെ പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു സ്വാലിഹായ വ്യക്തിയുമായിട്ട് കൂടെ ഇരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ തോഫീഖ് ചോദിച്ചു. ഇത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വിഷയം, ഞാൻ ആ വിഷയത്തിലെ കൂടുതൽ കടക്കുന്നില്ല, കൂട്ടുകെട്ടിന്റെ പ്രാധാന്യമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെ പോയാലും നല്ല കൂട്ടുകെട്ട് കിട്ടാൻ ഓരോരുത്തരും ആഗ്രഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോരോ വ്യക്തിയും അവന്റെ ചങ്ങാതിയുടെ മതത്തിലാണ്. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് തന്നെ ആരെയാണോ ചങ്ങാതിയായി സ്വീകരിക്കുന്നത് ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുക. നല്ലവനെ, നല്ല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളും ആശയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി റബ്ബ് സുബ്ഹാനഹു വതആലയെ പേടിച്ചുകൊണ്ട് അഞ്ചു വക്ത നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്ന നല്ലൊരു സഹോദരനെ, അല്ലെങ്കിൽ അതുപോലുള്ള നല്ലൊരു സുഹൃത്തിനെ ലഭിച്ചാൽ അൽഹംദുലില്ലാ, അത് വലിയ നിഅമത്താണ്. അതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് എത്ര ആൾക്കാർ അങ്ങനെയുള്ള ദുആ ചെയ്യാറുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖൈസമ റഹിമഹുല്ലാ മദീനയിലേക്ക് വന്നപ്പോൾ അള്ളാഹുനോട് ദുആ ചെയ്തു, അൻ യുയസ്സിറ ലി ജലീസൻ സ്വാലിഹ, അള്ളാഹു എനിക്ക് നീ സ്വാലിഹായ ഒരു സുഹൃത്തിനെ തരണം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ദുആ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിക്കണം. കാരണം ഒരു മോശമായ സുഹൃത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമസ്കാരം ശ്രദ്ധിക്കാതെ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാതെ സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ മുസീബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുള്ളത് പോലെ, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതന ഫീ ദീനിന, അല്ലാഹു എന്റെ മുസീബത്ത് ദീനിന്റെ വിഷയത്തിൽ ആക്കല്ലേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തിരുന്നാലും ഹൈസമ റഹിമഹുള്ള പറയുന്നു, ഫയസ്സറ ലി അബാ ഹുറൈറ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ പ്രാർത്ഥിച്ച കാരണത്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയത് ആരെയാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് സുഹൃത്തായി നൽകി. എന്ന് പറഞ്ഞാൽ മദീനയിൽ ചെന്നാൽ നല്ലൊരു കൂട്ടുകെട്ട് നൽകണമെന്ന് പ്രാർത്ഥിച്ച ഹൈസമ റഹിമഹുള്ളാഹിക്ക് ലഭിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകെട്ടാണ്. അദ്ദേഹം നേരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു, ധാരാളം സംസാരം നടന്നു. അതിനുശേഷം ഹൈസമ റഹിമഹുള്ളാഹ പറയാണ്, എനിക്ക് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ട ഉടൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അവിടെ ധാരാളം സ്വഹാബികളുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ദീന് പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ജീവിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അറിവ് നുകരുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത വളരെയധികം മഹത്വമുള്ള ധാരാളം സ്വഹാബികൾ കൂഫയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചില ആൾക്കാരുടെ പേര് പറഞ്ഞു. ആദ്യമായിട്ട് പറഞ്ഞു, അവിടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇല്ലേ? സഅദ് ബിൻ അബി വഖാസ് എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം മുജാബു ദഅവയാണ്. അദ്ദേഹം ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകാറുണ്ട്. ആ സഅദ് ഇല്ലേ കൂഫയിൽ? വീണ്ടും ചോദിക്കുകയാണ്, അവിടെ ഹുദൈഫത്ത് ബിൻ യമാൻ ഇല്ലേ? സാഹിബു സിർറി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫത്ത് ബിൻ യമാൻ ജീവിച്ചിരിക്കുന്ന നാടല്ലേ കൂഫ? വീണ്ടും ചോദിക്കുന്നു, അവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ലേ? നമ്മുടെ ഈ ഹദീസിന്റെ റാവി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ഇല്ലേ? എന്നിട്ട് വിശേഷിപ്പിക്കുകയാണ്, സാഹിബു തഹൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലൈ, പ്രവാചകന്റെ ചെരുപ്പിന്റെയും പ്രവാചകൻ വുളൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെയും സ്വാഹിബായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയും വുളൂ എടുക്കാനുള്ള വെള്ളം പ്രവാചകന് നൽകുകയും ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ചെരുപ്പിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്ന മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലില്ലേ? വീണ്ടും ചോദിക്കുകയാണ്, അവിടെ സൽമാനുൽ ഫാരിസി ഇല്ലേ? സ്വാഹിബുൽ കിതാബൈൻ, സ്വാഹിബുൽ കിതാബൈൻ എന്നാണ് സൽമാനുൽ ഫാരിസി പറയാറ്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഇഞ്ചീലിനെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചും അറിവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സാഹിബുൽ കിതാബൈൻ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹൈസമ റഹിമഹുള്ളയോട് പറയാണ്, ഇന്ന് ഇന്ന വ്യക്തികളൊക്കെ കൂഫയിലില്ലേ? അവരെയൊക്കെ നിനക്ക് അറിയില്ലേ? അവരുടെ അടുക്കൽ പോയിക്കൊണ്ട് നിനക്ക് പഠിച്ചുകൂടെ എന്ന രീതിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹൈസമ റഹിമഹുള്ളയോട് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അംഗീകരിക്കുകയാണ്. കാരണം ഇൽമു തേടിക്കൊണ്ടുവന്ന ഹൈസമ റഹിമഹുള്ളയോട് ഇബ്നു മസ്ഊദിന്റെ പേര് എന്തിനാ പറഞ്ഞു കൊടുത്തത്? ഇത്രയും അധികം മഹത്വവും ഇൽമുമുള്ള ഒരു വ്യക്തി കൂഫയിലുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പം ഇബ്നു മസ്ഊദിന്റെ അറിവ് അബൂ ഹുറൈറ എന്ന് പറയുന്ന മഹാനായ സഹാബി പോലും അംഗീകരിക്കുകയാണ്. അത്രയും അധികം മഹത്വമുള്ള ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം നമ്മൾക്ക് വ്യക്തമാക്കി തരുന്ന മറ്റൊരു സംഭവം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ഖിദ്മത്ത് ചെയ്തിരുന്ന സഹാബിയാണ് ഇബ്നു മസ്ഊദ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതൊക്കെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിന്റെ വിഷയത്തിൽ വന്ന ചില സംഭവങ്ങളാണ്. ഇനി എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പ്രകൃതി? മുല്ല അലി അൽ ഖാരി റഹിമഹുള്ള പറയുന്നു, കാന റജുലൻ ഖസീറൻ നഹീഫ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നീളം കുറഞ്ഞ മെലിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നീളം കുറഞ്ഞ ഒരു മെലിഞ്ഞ വ്യക്തിയായിരുന്നു. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രൂപം. അതേപോലെ തന്നെ സഹാബികളുടെ കൂട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വിഷയത്തിൽ വളരെയധികം അറിവുള്ള ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി മുസ്ലിമും അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദുൽ ഖുർആന മിൻ അർബഅ, നാല് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. നാല് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കുക. ഒന്ന്, മിൻ ഇബ്നു ഉമ്മി അബ്ദിൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പൊതുവെ ഹദീസുകളിൽ വരാനുള്ള ഒരു പേരാണ് ഇബ്നു ഉമ്മി അബ്ദ്. ഒന്ന്, ഇബ്നു ഉമ്മി അബ്ദിൽ നിന്ന്, അതായത് അബ്ദുല്ലാഹി മസ്ഊദിൽ നിന്ന്. രണ്ട്, മുആദ് ഇബ്നു ജബൽ. മൂന്ന്, ഉബൈ ഇബ്ന് കഅബ്. നാല്, സാലിം മൗല അബി ഹുദൈഫ റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഈ നാലാൾക്കാരിൽ നിന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്രയും അധികം മഹത്വം സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പാരായണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാല് മെലിഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ കളിയാക്കി ചിരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ ഈ കാലിന് വളരെയധികം ഭാരമുണ്ട്. ഇങ്ങനെ വളരെയധികം മഹത്വങ്ങൾ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരു സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാനമായിട്ട് ഉബൈദ് ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുള്ള പറയുന്നു, മാത ഇബ്നു മസ്ഊദിൻ ബിൽ മദീന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് മദീനയിൽ വെച്ചാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ വലിയൊരു ഭാഗം കഴിച്ചുകൂട്ടിയത് കൂഫയിലാണെങ്കിലും അദ്ദേഹം മരണപ്പെട്ടത് മദീനയിൽ വെച്ചാണ്. വദുഫിന ബിൽ ബഖീഅ, അദ്ദേഹത്തിനെ ദഫൻ ചെയ്തത് ബഖീഅയിലാണ്, ഇന്ന് ഇവിടെയുള്ള ബഖീഉൽ ഗർഖദിൽ. സാഹചര്യം എന്നോണം പറയട്ടെ, പല ആൾക്കാരും ബഖീൻ എന്ന് പറയാറുള്ള പേര് ജന്നത്തുൽ ബഖീഅ എന്നാണ്, ജന്നത്തുൽ ബഖീഅ. അത് തെറ്റാണ്. ഹദീസിൽ വന്നിരിക്കുന്ന പേര് ബഖീഉൽ ഗർഖദ് എന്നാണ്, ബഖീഉൽ ഗർഖദ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ പദം ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഹിജ്റ 32-ാം വർഷത്തിലാണ്. ഹിജ്റ 32-ാമത്തെ വർഷം, അന്ന് അദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സായിരുന്നു. റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ശേഷം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിലേക്ക് കടക്കുന്നു. അദ്ദേഹം പറയുന്നു, ഹദ്ദസന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പറഞ്ഞു തന്നു. ഹദ്ദസന എന്ന് പറയുന്ന പദം നമ്മൾ ഇന്ന് ധാരാളം ഹദീസിന്റെ കിതാബുകളൊക്കെ നോക്കിയാൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. മുഹദ്ദിസീങ്ങൾ, ഹദീസിന്റെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഹദ്ദസന. അത് അവരായിട്ടുണ്ടാക്കിയതല്ല, മറിച്ച് സ്വഹാബികൾ തന്നെ ഉപയോഗിച്ചതായി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ, ഹദ്ദസന റസൂലുള്ളാഹ്, എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. എന്നിട്ട് ശേഷം ഇബ്നു മസ്ഊദ് പറയാണ്, വഹുവ സ്വാദിഖുൽ മസ്ദൂഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഹുവ സ്വാദിഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം പറയുന്നവനാണ്, സത്യസന്ധനാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലാവട്ടെ, പ്രവർത്തനങ്ങളിലാവട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോരോ മേഖലയിലും അദ്ദേഹം സത്യസന്ധനാണ്. മസ്ദൂഖ്, അദ്ദേഹം സത്യസന്ധനാണെന്ന് മാത്രമല്ല, മസ്ദൂഖ്, അദ്ദേഹം മസ്ദൂഖ് ആണ്. മസ്ദൂഖ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അലം, അതിലേറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാഹു അലം വഹുവൽ മുസദ്ദഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത് സത്യമാണെന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ്, മുഅ്മിനീങ്ങൾ സാക്ഷിയാണ്. അതാണ് ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ത് കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സത്യപ്പെടുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ തയ്യാറായിട്ടുണ്ടാകും. അത് പ്രവാചകന്റെ റിസാലത്ത് പൂർണ്ണമായി അംഗീകരിക്കുന്നതിന്റെ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ പ്രത്യേകമായിട്ട് അസ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞത്? ധാരാളം ഹദീസുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്, എത്രയോ ഹദീസുകൾ. ആ ഹദീസുകളിൽ ഒന്നും പറയാതെ ഈ ഹദീസിൽ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചത്? വേറെ ചില ഹദീസുകളിൽ പക്ഷേ ഉണ്ടാവാം, പക്ഷേ അധിക ഹദീസുകളിലും ഇതില്ല. ഈ ഹദീസിൽ എന്തുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രത്യേകമായിട്ട് അസ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞത്? നമ്മളൊന്ന് ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഈ ഹദീസിൽ പറയപ്പെടാൻ വേണ്ടി പോകുന്ന കാര്യം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്ന കാര്യം തികച്ചും ഗൈബിയായ കാര്യമാണ്, തികച്ചും ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഷെക്ക് വരും. ഉദാഹരണത്തിന്, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്ന വസ്തുതകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ മനസ്സിൽ ഒരു ഷെക്ക് വരും, ഇതെങ്ങനെയാണ് സത്യസന്ധമാവുക എന്നൊക്കെ പല വിഷയങ്ങൾ അവരുടെ മനസ്സിൽ വരും. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ മെഡിക്കൽ അല്ലെങ്കിൽ സയൻസ് ഒന്നും ഇത്ര അധികം വികസിച്ച ഒരു കാലമല്ലല്ലോ അത്. ഇന്ന് തന്നെ അത് പറയുകയാണെങ്കിൽ വളരെ അത്ഭുതമാണ്, അത് പറയാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഒരു കാലഘട്ടം എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ഇഷ്കാല് വരാൻ, സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആദ്യം എന്ത് പറയുന്നത്, വഹു സാദിഖ്, പ്രവാചകൻ ഒരിക്കലും കളവരേണ്ട ആവശ്യമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അല്ലാഹു സുബ്ഹാനഹു വതആല വഹി നൽകുന്നതനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പോകുന്ന ഈ കാര്യം സത്യമാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ഈ കാര്യം സത്യമാണ് എന്നൊരു രീതിയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ഒരു രീതിയിൽ അഭിമുഖം ചെയ്തത്. ശേഷം പറയുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ പറഞ്ഞതായിട്ട്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമ. ഇന്ന അഹദകും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഓരോ ആൾക്കാരും, നിങ്ങളിൽ ഓരോരോ ആൾക്കാരും, യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമ, നിങ്ങളിൽ ഓരോരുത്തരും അവന്റെ സൃഷ്ടിപ്പ് അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം 40 ദിവസത്തിലായിട്ട് ഒരുമിച്ച് കൂട്ടപ്പെടും. യുജ്മഉ ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെടും. ഫീ ബത്നി ഉമ്മിഹി 40 യൗമ, അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആദ്യം ഒരു 40 ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. എന്തായിട്ട്? നുത്ഫയായിട്ട്. ചില ഹദീസുകളിൽ അല്ലെങ്കിൽ ചില ആസാറുകളിലൊക്കെ വന്നതുപോലെ നുത്ഫയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടും. ഇമാം ഇബ്നു ദഖീഖ് അൽഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇന്നൽ മനിയ യഖഉ ഫിർ റഹിം മുതഫർരിഖ, ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ മനി സ്ത്രീയുടെ വയറിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക, അതൊന്നിച്ചല്ല ഉണ്ടാവുക. പുരുഷന്റെയും സ്ത്രീയുടെയും മനി വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടുണ്ടാകും. ഫയജ്മഉഹുല്ലാഹു അസ്സ വജൽ ഫീ മഹല്ലിൽ വിലാദതി മിനർ റഹീം, അങ്ങനെയുള്ള മനിയിനെ, ആണിന്റെയും പെണ്ണിന്റെയും മനിയിനെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് കൂട്ടും. ഫീ ഹാദിഹിൽ മുദ്ദ, ഈ 40 ദിവസത്തിൽ. ഒരു സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു ആണും ഒരു പെണ്ണും ബന്ധപ്പെട്ടതിന് ശേഷം ആ മനിയി, ആ നുത്ഫ, ആണിന്റെയും പെണ്ണിന്റെയും മനിയിനാണ് നുത്ഫ എന്ന് പറയുന്നത്. ആ നുത്ഫ അള്ളാഹു സുബ്ഹാനഹു വതആല 40 ദിവസം അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കും. ആദ്യത്തെ ഘട്ടമാണത്. ആ നുത്ഫ അള്ളാഹു സുബ്ഹാനഹു വതആല 40 ദിവസം സൂക്ഷിച്ചു വെക്കും. ശേഷം എന്താ പറയുന്നത്? ثم يكون علقه مثل ذلك, ഈ 40 ദിവസത്തിന് ശേഷം, ഈ 40 ദിവസത്തിന് ശേഷം അത് കട്ടപിടിച്ച രക്തമായിട്ട് മാറും. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല നുദ്ഫ മനീന രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചു, അതിനുശേഷം 40 ദിവസത്തിന് ശേഷം അത് കട്ടപിടിച്ച രക്തമായി, അലഖയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ മാറ്റും. പിന്നെ 40 ദിവസം നിലകൊള്ളുന്നത് എങ്ങനെയാണ്? അലഖയുടെ രൂപത്തിലാണ്. ثم يكون علقه مثل ذلك, പിന്നെ 40 ദിവസം അവന്റെ ആണിന്റെയും പെണ്ണിന്റെയും മനിയി അത് അലഖയായിട്ട് നിലകൊള്ളുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം ثم يكون ملغه مثل ذلك, ആദ്യത്തെ 40 ദിവസം നുത്ഫയായിരുന്നു, രണ്ടാമത്തെ 40 ദിവസം അലഖയായിരുന്നു. ആ 40 ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ മുൽഗയായിട്ട് മാറ്റും. മുൽഗ എന്ന് പറഞ്ഞാൽ മാംസപിണ്ടം. അള്ളാഹു സുബ്ഹാനഹു വതആല 40 ദിവസം അതിനെ മാംസപിണ്ടമായിട്ട് നിലനിർത്തും. എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം അത് മാംസപിണ്ടമായിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഘട്ടങ്ങളാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരു കുട്ടിയുടെ പ്രാരംഭത്തിലുള്ള 3 ഘട്ടങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒന്ന്, അവന്റെ നുത്ഫയുടെ കാലഘട്ടം. 2, അലഖയുടെ കാലഘട്ടം. 3, മുലഗയുടെ കാലഘട്ടം. ആദ്യം മനീന്റെ മാത്രം, അതിനുശേഷം അത് രക്തമായിട്ട് മാറുന്നു, അതിനുശേഷം അത് മാംസപിണ്ഡമായിട്ട് മാറുന്നു. ഇത് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. ഈ 3 കാലയളവും 40 ദിവസമായിട്ടാണ് പ്രവാചകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 120 ദിവസം. ഈ 120 ദിവസത്തിൽ ഒരു ഉമ്മയുടെ വയറിൽ നടക്കുന്ന പ്രക്രിയകളെ സംബന്ധിച്ച്, അവിടെ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. 120 ദിവസത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവർ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിൽ 120 ദിവസം ഇങ്ങനെ നടക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെ ഒന്നും നടക്കൂല എന്നാണോ? അല്ല, മറിച്ച് വേറെയും ചില കാര്യങ്ങൾ അവിടെ നടന്നുണ്ട്. എന്താണ് അതിന്റെ തെളിവ്? ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, ഇദാ മർറ ബിൻ നുത്ഫതി സിൻതാ വ 40 ലൈലത്ത് ബഅസല്ലാഹു ഇലൈഹ മലക. ഒരു നുത്ഫക്ക് എന്ന് പറഞ്ഞാൽ ഒരു ആണും പെണ്ണും ബന്ധപ്പെട്ടതിന് ശേഷം 42 ദിവസമായാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതിന് ശേഷം 42 ദിവസമായാൽ, ബഅസല്ലാഹു ഇലൈഹ മലക, അള്ളാഹു സുബ്ഹാനഹു വതആല 42 രാത്രി പിൻകഴിഞ്ഞ 42 രാത്രി പിന്നിട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മലക്കിനെ അയക്കും. ഫസവ്വറഹ, ആ മലക്ക് ആ ശിശുവിന്റെ, ആ കുട്ടിയുടെ രൂപം ഒന്ന് തയ്യാറാക്കും. ആ മലക്കിന്റെ രൂപ, ആ കുട്ടിയുടെ രൂപം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ഒന്ന് തയ്യാറാക്കും. വഖലഖ സമഅഹ, അതേപോലെ തന്നെ ആ കുട്ടിയുടെ കേൾവി അത് സൃഷ്ടിക്കും. വബസറഹ, അതിന്റെ കാഴ്ച. വജിൽദഹ, അതിന്റെ തോല്. അതേപോലെ തന്നെ വലഹ്മഹ, അതിന്റെ എല്ല്. വഇളാമഹ, വലഹ്മഹ, അതിന്റെ ഇറച്ചി. വഇളാമഹ, അതിന്റെ എല്ല്. ഇതൊക്കെ ഈ 42-ാമത്തെ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും തസ്വീർ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രിയപ്പെട്ടവരോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 42-ാമത്തെ ദിവസം മലക്ക് വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്താണ്? ഫസവ്വറഹ, അതിന് രൂപം നൽകുക ചെയ്യുക. 42-ാമത്തെ ദിവസം മലക്ക് വന്നിട്ട് അതിനൊക്കെ രൂപം നൽകും. ഇവിടെ രൂപം നൽകുന്നത് കൊണ്ട് ഉദ്ദേശം എന്താണ്? തഖ്വീത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് എടുക്കുന്നതിന് മുമ്പ് പ്ലാൻ വരക്കൂലേ, അതേപോലെ തന്നെ 42 ദിവസമായാൽ മലക്ക് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം വരച്ചു വെക്കും, തഖ്വീത്ത് ചെയ്യും. എങ്ങനെയാണ് ഇത് ഉണ്ടാവേണ്ടത്, കൈ കണ്ണ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അതേപോലെ തന്നെ കേൾവി എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്ന കാര്യം മലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ചെയ്യും. ഖാളി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്നഹു യുക്തബു ദാലിക്, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ആ കുട്ടിയുടെ ഹക്കിൽ എഴുതപ്പെടും. ആ കുട്ടിയുടെ കേൾവി എങ്ങനെയായിരിക്കും, അതേപോലെ തന്നെ കാഴ്ച എങ്ങനെയായിരിക്കും, തോൽ എങ്ങനെയായിരിക്കും, ഇറച്ചി എങ്ങനെയായിരിക്കും, എല്ലുകൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെ എഴുതപ്പെടും. സുമ്മയ ഫഅലുഹു ഫീ വഖ്തിൻ ആഖർ, പക്ഷെ അതെപ്പോഴും തന്നെ ചെയ്യോ? ഇല്ല, അതെപ്പോഴാണ് ചെയ്യാറ്? പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരമാണ് അത് പൂർണ്ണമായിട്ട് സൃഷ്ടിക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങൾ. ഒന്ന്, ആദ്യം മനിയായിട്ട് നിലകൊള്ളുന്ന കാലഘട്ടം 40 ദിവസം. രണ്ട്, അലക്കയായിട്ട് രക്തമായിട്ട് നിലകൊള്ളുന്ന 40 ദിവസം. മൂന്ന്, മാംസപിണ്ഡമായിട്ട് നിലകൊള്ളുന്ന 40 ദിവസം. ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് 42-ാമത്തെ ദിവസമായാൽ, കുട്ടി നുത്ഫയുടെ കാലഘട്ടത്തിന് ഇപ്പുറം 42 ദിവസമായാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വന്നുകൊണ്ട് തസ്വീർ നടത്തും. ആ കുട്ടിയുടെ തഖ്തീത്, എങ്ങനെയാണ് ആ കുട്ടി ഉണ്ടാവേണ്ടത്, അതിന്റെ കേൾവി കാഴ്ചയൊക്കെ എങ്ങനെയായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു പ്ലാൻ അത് വരക്കും. നമ്മൾക്കിന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ ഒരു പ്ലാൻ അത് വരക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് പലപ്പോഴും ചില കുട്ടികൾ 80 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 90 ദിവസമായാലൊക്കെ മരണപ്പെട്ടാൽ നമ്മൾക്ക് എന്ത് കാണാൻ സാധിക്കും? ആ കുട്ടിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ഒരു മാംസപിണ്ഡത്തിൽ ചില വരകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നത് പോലെ ചില വരകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് നമ്മൾക്ക് അങ്ങനെ ചില വരകൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 80 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒരു കുട്ടി മരണപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചില വരകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപക്ഷെ പല ആൾക്കാർക്ക് ഈ പ്ലാൻ കൊണ്ടുള്ള ഒരു ഇഷ്കാൽ ഉണ്ടാവാം. ഒന്നുകൂടി വ്യക്തമാവാൻ ഞാൻ പറയാം. സൂറത്തുൽ ഹഷറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഖാലിഖ്, അള്ളാഹുവാണ് ബാരിഉ, അള്ളാഹുവാണ് മുസവ്വിർ. എന്താണ് ഈ മൂന്നും കൊണ്ടുള്ള ഉദ്ദേശം? ഒന്നാമത്തേത് തസ്വീറാണ്. ഒന്നാമത്തെ തസ്വീറാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ രൂപം നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതാണ് തഖ്തീത്ത് കൊണ്ടുള്ള ഉദ്ദേശം. ഫി അയ്യ സൂറത്തിൻ മാ ഷാ റക്കബക, ഏതൊരു രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്, ആ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പടച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് 42-ാമത്തെ ദിവസം നടക്കുന്നത്. 42-ാമത്തെ ദിവസം ആ മലക്ക് വരികയും അതിനൊരു പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇവന്റെ കേൾവി എങ്ങനെ ഉണ്ടാവണം, ഇവന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവണം, ഇവന്റെ എല്ലുകൾ എങ്ങനെ ഉണ്ടാവണം, ഇത് അന്ന് മലക്കുകൾ രേഖപ്പെടുത്തും. അന്ന് മലക്കുകൾ അതൊരു വരച്ചു വെക്കും. അതിനുശേഷം എന്താ നടക്കുന്നത്? ഖൽഖാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അവയവങ്ങൾ അതേപോലെ തന്നെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിക്കും. അതാണ് ഖാലിഖ് കൊണ്ടുള്ള ഉദ്ദേശം. ഫസ്റ്റ് മുസവ്വിറാണ്, ഫസ്റ്റ് ഒരു രൂപം തയ്യാറാക്കും, അതിനുശേഷം അതിന്റെ ചില ഭാഗങ്ങൾ തയ്യാറാക്കും. മൂന്നാമതായിട്ട് അൽ ബാരി അൽ ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പ് പൂർണ്ണമാക്കും. ഈ മൂന്ന് ഘട്ടങ്ങളാണ് ഒരു കുട്ടിയുടെ സൃഷ്ടിപ്പ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പഠിപ്പിക്കുന്നു, ആദ്യത്തെ 40 ദിവസം നുത്ഫയായിരിക്കും, രണ്ടാമത്തെ 40 ദിവസം അലഖയായിരിക്കും, മൂന്നാമത്തെ 40 ദിവസം മുലഖയായിരിക്കും. ഹുദൈഫത്ത് ബിൻ ഉസൈദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പഠിപ്പിക്കുന്നു, 42 ദിവസം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ആ കുട്ടിയുടെ രൂപം എങ്ങനെയായിരിക്കും എന്നുള്ളത് മലക്ക് അവിടെ നിശ്ചയിച്ചു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ വളരെ പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, 42 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ തഖ്തീത്ത് നടക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്ലാൻ ആ കുട്ടിയുടെ വിഷയത്തിൽ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ പറയുന്നത്, സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വചനം, ഇന്നല്ലാഹ ഇൻദഹു ഇൽമു സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം, സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് മാത്രം അറിയുന്ന 5 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു അതിൽ പറഞ്ഞ ഒരു കാര്യമാണ്, വയഅലമു മാ ഫിൽ അർഹാം, ഗർഭപാത്രത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. ഇവിടെ പല ആൾക്കാരും ഈ ആയത്തിനെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഗർഭപാത്രത്തിലുള്ള കുട്ടിയെ സംബന്ധിച്ച് അറിയുന്ന അള്ളാഹു മാത്രമാണ് എന്നാണ്. ശരിക്കും ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം അത് മാത്രമാണോ? അല്ല. കാരണം അള്ളാഹു അവിടെ ഉപയോഗിച്ചത് മാ എന്നാണ്. വയഅലമു മാ ഫിൽ അർഹാം, മന്നെന്നല്ല. മന്നെന്ന് പറഞ്ഞാൽ അതിലുള്ള കുട്ടിയെ സംബന്ധിച്ച് അർത്ഥം വരും. വയഅലമു മാ ഫിൽ അർഹാം എന്ന് പറഞ്ഞാൽ ആ ഗർഭപാത്രത്തിലുള്ള എല്ലാ കാര്യത്തെ സംബന്ധിച്ച് അറിയുന്നത് അള്ളാഹു മാത്രമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് കുട്ടിയുടെ അവസ്ഥ, കുട്ടി ആണാണോ പെണ്ണാണോ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ പറയുന്നു 42 ദിവസം കഴിഞ്ഞാൽ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന വിഷയം അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായ ഇൽമിൽ നിന്ന് പുറത്തായി. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനെ അറിയിച്ചു കൊടുത്തു. 42 ദിവസത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കിനെ ആ കുട്ടിയുടെ രൂപത്തെ സംബന്ധിച്ച് അറിയിച്ചു കൊടുത്തു, ആ കുട്ടിയെ സംബന്ധിച്ച് അറിയിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ 42 ദിവസത്തിന് ശേഷം കുട്ടി ആണാണോ പെണ്ണാണോ എന്ന കാര്യം അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായ കാര്യത്തിൽ നിന്ന് പുറത്തായതാണ് എന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചില ഉലമാക്കൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം മലക്ക് അറിയുന്നു എന്ന് പറഞ്ഞതിനർത്ഥം ബാക്കിയുള്ള കാര്യങ്ങളും അറിയുന്നതാണോ? ഇല്ല, ഈ ഒരു കാര്യങ്ങൾ മാത്രം, ഈ ഒരു കാര്യം മാത്രമേ മലക്ക് അറിയുകയുള്ളൂ. 42 ദിവസമായാൽ ആ കുട്ടി ആണാണോ പെണ്ണാണോ, അതേപോലെ തന്നെ കുട്ടിയുടെ ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുക്കും. അതല്ലാതെ വയഅലമു മാ ഫിൽ അർഹാം എന്ന് പറഞ്ഞ ആയത്തിൽ ഉൾക്കൊള്ളുന്ന ബാക്കിയുള്ള വിഷയങ്ങൾ, കുട്ടിയുടെ വളർച്ച വളരെ കുറച്ചു കുറച്ചായിട്ട് ഓരോരോ സെക്കൻഡിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് പ്രസവിക്കുന്ന സാഹചര്യം വരെ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത് ഏത് ആധുനിക സംവിധാനങ്ങൾ വന്നാലും അവർക്കത് നടക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു എന്നൊരിക്കലും വാദിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. സൂറത്തുർ റഅദിൽ അല്ലാഹു പറയുന്നത് പോലെ, വല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ വമാ തഗീദുൽ അർഹാമു വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അതിന്റെ ഏറ്റക്കുറച്ചിലുകളെ സംബന്ധിച്ചും അതേപോലെ തന്നെ ആ ഗർഭപാത്രത്തിലുള്ള ആണാവട്ടെ പെണ്ണാവട്ടെ അതിനെ സംബന്ധിച്ചൊക്കെ അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അറിയില്ല. അത് പ്രിയപ്പെട്ടവരെ, 42 ദിവസം വരെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന കാര്യവും അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായതാണ്. അതിനുശേഷം അള്ളാഹു മലക്കിനെ അറിയിച്ചു കൊടുത്തു. പിന്നെ അത് ഗൈബിയായ കാര്യത്തിൽ നിന്ന് പുറത്തായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായ കാര്യത്തിൽ നിന്ന് പുറത്തായി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ മാത്രം ഖാസ്സായ കാര്യത്തിൽ നിന്ന് 42 ദിവസത്തിന് ശേഷം ആ ഒരു വിഷയം പുറത്തായി. അതുകൊണ്ടാണ് പഴമക്കാരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, ഇമാം ഇബ്നുൽ അറബി അൽ മാലിക്കി അൽ ഇഷ്ബീലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആനിൽ പറയുന്നത് പോലെ, പഴമക്കാർ പെണ്ണിനെ നോക്കിക്കൊണ്ട് പറയാറുണ്ട് കുട്ടിയാണോ പെണ്ണാണ്. അദ്ദേഹത്തിന്റെ ഇബാറത്ത് നമ്മൾക്ക് വായിക്കാം. അദ്ദേഹം പറയുന്നു, മൻ ഖാല ഇന്നഹു യഅലമു മാ ഫിർ റഹ്മി ഫഹുവ കാഫിർ. ഒരു വ്യക്തി ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുമെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. കാരണം എന്താ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആർക്കും അറിയില്ല, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. ശേഷം അദ്ദേഹം പറയാണ്, ഫമനിദ്ദഅ ദാലിക ആദതൻ. ഇനി ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിത പരിചയം വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വ്യക്തി പറയാണ് കുട്ടിയാണോ പെണ്ണാണോ എന്നൊക്കെ പറയുകയാണെങ്കിൽ, ലം നു കഫിറുഹു വലം നു ഫസ്ഖുഹു, അദ്ദേഹം ഫാസിഖ് ആണെന്നോ കാഫിറാണെന്നോ നമ്മൾ പറയില്ല. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പെണ്ണിനെ നോക്കിക്കൊണ്ട് പറയും കുട്ടിയാണായിരിക്കും അല്ലെങ്കിൽ കുട്ടി പെണ്ണായിരിക്കും. അങ്ങനെ പറയുന്ന ആൾക്കാർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് ഒരു ഇത്രയും കാലം ജീവിച്ചു പരിചയിച്ച് ജീവിത പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കാഫിറാക്കുകയില്ല, ഫാസിഖാക്കുകയില്ല. അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലൊക്കെ എന്തുണ്ടായിരുന്നു? പല ആൾക്കാരും പറയാറുണ്ടായിരുന്നു, ഇൻ കാനത്തിൽ മർഅത്തു തജിദുൽ ജംബൽ അയ്മൻ അസ്ഖൽ ഫഹുവ ദക്കർ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലത്തെ ഭാഗത്ത് ഭാരം അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടി ആണാണ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. അതേപോലെ തന്നെ വഇൻ വജദത് അൽ ജംബൽ അഷ്അം അസ്ഖൽ വ ഉൻസ, ഇനി ഇടത്തെ ഭാഗത്താണ് കൂടുതൽ ഭാരം തോന്നുന്നത് എങ്കിൽ അത് പെണ്ണാണ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പരിചയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പരിചയ സമ്പന്നത വെച്ചുകൊണ്ട് ഒരാൾ പറയാണ് കുട്ടി ആണാണോ പെണ്ണാണോ, അവിടെ നമ്മൾ അയാളെ ഫാസിഖാക്കാനോ കാഫിറാക്കാനോ പോകേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് വയറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ അറിയുമെന്ന് പറയുകയാണെങ്കിൽ അവൻ കാഫിറാകും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഗർഭപാത്രത്തിലുള്ള കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി പല ആൾക്കാരും, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലേക്ക് തന്നെ നമ്മൾക്ക് മടങ്ങാം, പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ പല ആൾക്കാർക്കും സംശയം വരും, അള്ളാഹു അവനെ സംബന്ധിച്ച് ഖുർആനിൽ എന്താ പറയുന്നത്? ഇന്നമാ അംറുഹു ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവൻ സൃഷ്ടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ എന്താ ചെയ്യുക? കുൻ, അതിനോട് പറയും, കുൻ, നീ ആവുക എന്ന് പറയും. ഫയകൂൻ, അപ്പോഴേക്ക് അതായിട്ടുണ്ടാകും. പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 40 40 40 എന്നിങ്ങനെ ദിവസങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്? 40 ദിവസം നുത്ഫ, 40 ദിവസം അലഖ, പിന്നെ 40 ദിവസം മുളഖ എന്നിങ്ങനെ അള്ളാഹു എന്തിനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? പല ആൾക്കാരും ചോദിക്കും അല്ലെങ്കിൽ പല ആൾക്കാർക്കും സംശയം വരും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുഫ്ഹിമിൽ, അതേപോലെ തന്നെ ഖതീബ് അൽ ബഗ്ദാദി ഇമാം ഖത്താബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഘട്ടങ്ങളായിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം ഒന്ന് പ്രസവിക്കുന്ന ഉമ്മയോടുള്ള അള്ളാഹുവിന്റെ റഹ്മത്താണ്. കാരണം ഒറ്റയടിക്ക് ഇങ്ങനെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ്, ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഘട്ടം ഘട്ടമായി തിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്രത്തിനെ സംബന്ധിച്ച് നമ്മൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ അള്ളാഹുവിന്റെ ഹിക്മത്താണ് അത് ചില ഉലമാക്കൾ ഇസ്തിൻബാത് ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല 40 ദിവസം വയറിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നുത്ഫയായിട്ട് വെക്കും, പിന്നെ 40 ദിവസം അലഖയായിട്ട് വെക്കും, പിന്നെ 40 ദിവസം മുലഖയായിട്ട് വെക്കും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതിനുശേഷം എന്താ സംഭവിക്കുക? ثم يرسل اليه الملك 120 ദിവസത്തിന് ശേഷം, അതായത് 4 മാസത്തിന് ശേഷം, ثم يرسل اليه الملك അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഗർഭപാത്രത്തിലേക്ക് ഒരു മലക്കിനെ അയക്കും. ആ ഗർഭപാത്രത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 120 ദിവസത്തിന് ശേഷം ഒരു മലക്കിനെ അയക്കും. ഇത് രണ്ടാമത്തെ അയക്കലാണ്. ആദ്യം എപ്പോഴാണ് അയച്ചിട്ടുള്ളത്? 42 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ തഖ്തീത്ത് നടത്താൻ, ആ കുട്ടിയുടെ രൂപം ഒന്ന് പ്ലാൻ റെഡിയാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ ഒരിക്കൽ അയച്ചിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ അയക്കലാണ് ഹദീസുകളിൽ വന്നതനുസരിച്ച്. ഹദീസുകളിൽ വന്നതനുസരിച്ച് 120 ദിവസം കഴിഞ്ഞാൽ, 4 മാസം കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി അവിടെ മലക്കിനെ അയക്കും. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും പ്രചരിപ്പിക്കാറുണ്ട് ആ മലക്കിന്റെ പേര് ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ്. അത് തെറ്റാണ്. ഒരു ഹദീസിലും ആ മലക്കിന്റെ പേര് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾക്കറിയില്ല. നമ്മൾക്ക് ഒരിക്കലും ഊഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടോ അവരുടെ പേര് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് വഖഹിമ മലക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഗർഭത്തിന്റെ കാര്യം നോക്കാൻ, ഗർഭപാത്രത്തിന്റെ കാര്യം നോക്കാൻ ഒരു മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതേതാണ് മലക്ക്? ആ മലക്കിന്റെ പേരെന്താണ്? അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ആ മലക്ക് വന്നു, അതിനുശേഷം അദ്ദേഹത്തോട് എന്താണ് കൽപ്പിക്കുന്നത്? ഫയൻഫഖു ഫീഹി റൂഹ്, ആ മലക്ക് ആ ഗർഭസ്ഥ ശിശുവിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് 4 മാസത്തിന് ശേഷം റൂഹിനെ ഊതും. ആദ്യത്തെ 4, ശരിക്കും മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ 40 ദിവസം നുത്ഫയായിരുന്നു, രണ്ടാമത്തെ 40 ദിവസം അലഖയായിരുന്നു, മൂന്നാമത്തെ 40 ദിവസം മുലഖയായിരുന്നു. ഇതിന്റെ ഇടയിൽ നടന്ന മറ്റൊരു കാര്യമാണ് തഖ്തീത്ത്. ആ കുട്ടിയുടെ പ്ലാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി. ഓരോരോ കാര്യങ്ങൾ എങ്ങനെ വേണം എന്ന കാര്യം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്ക് റെഡിയാക്കി. ഇതിനുശേഷം നടക്കുന്ന എന്താണ്? 4 മാസത്തിന് ശേഷം ഫയൻഫഖു ഫീഹി റൂഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലക്ക് അവിടെ വന്നുകൊണ്ട് റൂഹിനെ ഊതും. മലക്ക് അവിടെ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റൂഹ് ഊതും. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, 4 മാസത്തിന് ശേഷമാണ് റൂഹ് ഊതുക എന്ന കാര്യത്തിൽ ഉലമാക്കൾ മുത്തഫീഖുകളാണ്. ഉലമാക്കൾക്ക് ഇത്തിഫാഖുണ്ട്. എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണത്. 4 മാസത്തിന് ശേഷമാണ് റൂഹ് ഊതുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഇത്തിഫാഖുണ്ട് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ ഘട്ടം വരെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ 40 ദിവസം, രണ്ടാമത്തെ 40 ദിവസം, മൂന്നാമത്തെ 40 ദിവസം, അതിനുശേഷം 120 ദിവസത്തിന് ശേഷം, 4 മാസത്തിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഒരു മലക്ക് വരികയും ആ മലക്ക് റൂഹിനെ ഊതുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് റൂഹ് എന്ന് പറഞ്ഞാൽ? റൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനുള്ള മറുപടി പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. യസ് അലൂനക അനിർ റൂഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആൾക്കാർ വന്നിട്ട് പലപ്പോഴും റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, അവരോട് പറഞ്ഞു കൊടുക്കുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹിനെ സംബന്ധിച്ചുള്ള ഇൽമ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് റൂഹിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അറിയിച്ചു തന്ന കാര്യങ്ങൾ വിശ്വസിക്കുക. അതല്ലാതെ പല ആൾക്കാരും പറഞ്ഞു നടക്കുന്ന കെട്ടുകഥകൾ, അതേപോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഹദീസിന്റെ ബാക്കി നമ്മൾക്ക് വരുന്ന ദർസിൽ കംപ്ലീറ്റ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പറഞ്ഞു തന്ന കാര്യങ്ങൾ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ മനസ്സിലാക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ വഹി പ്രകാരം പറഞ്ഞതൊക്കെ പ്രവാചകന്റെ മുഇസ്സത്ത്, അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് സ്ഥിരപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്ന പല കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹബ്ബത്ത്, അള്ളാഹുവിനോട് മുഹബ്ബത്ത് അധികരിപ്പിച്ച് ധാരാളമായിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച് പഠിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. എന്റെ സംസാരത്തിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്, വല്ല ഷറുമുണ്ടെങ്കിൽ എന്റെയും ബിഷാജിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് സ്വീകരിക്കുവാനും സത്യം മനസ്സിലാക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.